പ്രധാന വാർത്തകൾ.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ പത്രിക നൽകിയത് 14 സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഏപ്രിൽ 4 വരെ അവസരം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തിന് അപര്യാപ്തമാണെന്ന് മന്ത്രി MB രാജേഷ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ 1 വരെ നീട്ടി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവന്നതോടെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കാൻ ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ഇന്ന് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ 4. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 5 നടക്കും. ഏപ്രിൽ 8 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പ് ഏപ്രിൽ 26 വോട്ടെണ്ണൽ ജൂൺ 4 നടക്കും. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഏപ്രിൽ 4 വരെ സമയമുണ്ടെങ്കിലും മാർച്ച് 29, 31, ഏപ്രിൽ 1 എന്നീ പൊതു അവധി ദിവസങ്ങളിൽ പത്രിക നൽകാനാവില്ല. മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് 14 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M. മുകേഷും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ SUCI സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേരാണ് ഇന്ന് പത്രിക നൽകിയത്. കാസർഗോഡ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ML. അശ്വിനി, A. വേലായുധൻ എന്നിവർ കളക്ടർ മുൻപാകെ പത്രിക സമർപ്പിച്ചു. തൃശൂർ, കോഴിക്കോട്, എറണാകുളം, മാവേലിക്കര, കോട്ടയം മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികൾ വീതമാണ് ഇന്ന് പത്രിക നൽകിയത്. NDA തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനുവേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ വികസന സഹായങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ സ്റ്റാച്യുവിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തു. അതിനുശേഷം ശാസ്തമംഗലത്തെ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ രാവിലെ സ്വദേശാഭിമാനി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പാളയം മാർക്കറ്റ്, ചാല മാർക്കറ്റ് എന്നിവ സന്ദർശിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ചിട്ടയോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് 3 മുന്നണികളും. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ജില്ലാ ഭരണകൂടവും സ്വീപ്പും ചേർന്ന് ആവിഷ്കരിച്ച ബോധവൽക്കരണ പരിപാടികളും ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു.
പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. വിവിധ സാമൂഹിക വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങളിലും വീടുകളിലും കടകളിലുമെത്തി നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ശ്രമം. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഏപ്രിൽ 3 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം വാഹന പര്യടനത്തിന് തുടക്കം കുറിക്കും. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വ്യക്തിഗത സന്ദർശനങ്ങൾ നടത്തുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും വിവിധ കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നു. വ്യക്തിഗത കൂടിക്കാഴ്ചകൾ തുടരുന്ന NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും തുടക്കമായി. പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇവന്റുകൾ സംഘടിപ്പിച്ച് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലെത്തിക്കാനുള്ള തീവ്രയജ്ഞത്തിലാണ് ജില്ലാ ഭരണകൂടവും സ്വീപ്പും. അഗ്നിയെ അടിസ്ഥാനമാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദീപം തെളിച്ച് ഉറപ്പായും വോട്ട് ചെയ്യും എന്ന പ്രതിജ്ഞയെടുത്ത് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. പോളിംഗ് ശതമാനം കൂട്ടുന്നതിന് ബൂത്ത് അഡോപ്ഷൻ പദ്ധതിയും ജില്ലയിൽ നടപ്പാക്കും.
1 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അർജുൻ മോഹന്റെ അധ്യക്ഷതയിൽ കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും നിയമവിദഗ്ധരും പങ്കെടുത്തു. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയും നിലവിലെ MPയുമായ മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ്, NCP അജിത് പവാർ പക്ഷത്തിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി യൂസഫ് സഹാഫി, സ്വതന്ത്ര സ്ഥാനാർത്ഥി K. കോയ എന്നിവരാണ് ലക്ഷദ്വീപ് മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. അസന്നിഹിത വോട്ടർമാർക്കുള്ള 12D അപേക്ഷാ ഫോറം ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. കേരളത്തിന് 333 രൂപയിൽ നിന്നും 346 രൂപയായി മാത്രമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അസംഘടിത തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മിനിമം വേതനത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ കൂലി മാത്രമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വേതനത്തിൽ ന്യായമായ വർധന വരുത്തണമെന്നും ജനുവരി മാസം മുതലുള്ള കുടിശ്ശിക വേതനത്തുക ഉടൻ അനുവദിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED കസ്റ്റഡി ഡൽഹി കോടതി April 1 നീട്ടി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ മാസം 21 കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF സംഘടിപ്പിച്ച ബഹുജന റാലി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. CAA ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന് ഈ നിയമത്തിനോട് യോജിക്കാൻ ആകില്ലെന്നും പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ കരിയോയിലൊഴിച്ച് വികൃതമാക്കിയ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകോപനമുണ്ടാക്കി സംഘർഷം സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. EK നയനർ, ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ സ്മൃതി മണ്ഡപങ്ങളിലാണ് സാമൂഹ്യവിരുദ്ധർ കരിയോയിൽ ഒഴിച്ചത്. വയനാട് മേപ്പാടി കാടശ്ശേരി പരപ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. യേശുദേവന്റെ അന്ത്യത്താഴ സ്മരണയിൽ ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. സീറോ മലബാർ സഭാ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിൽ ഇരിങ്ങാലക്കുട, താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ RK എപ്പിസ്കോപ്പൽ പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നേതൃത്വം നൽകി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കും. 31 ഈസ്റ്റർ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 രാജസ്ഥാനിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മലയാളി താരം സഞ്ജു സാംസണാണ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 2 ഡൽഹി ക്യാപിറ്റൽസ് 8 സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അടുത്ത 4 താപനില 39°C വരെ ഉയരാൻ സാധ്യത. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ താപനില 38°C വരെ ഉയരും. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37°C വരെയും തിരുവനന്തപുരത്ത് 36°C വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 639 പോയിന്റ് ഉയർന്ന് 73635 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 203 പോയിന്റ് നേട്ടത്തിൽ 22327 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 35 രൂപ കൂടി 6170 രൂപയും പവന് 280 രൂപ വർദ്ധിച്ച് 49360 രൂപയുമാണ് ഇന്നത്തെ വില. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ പത്രിക നൽകിയത് 14 സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ April 4 അവസരം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തിന് അപര്യാപ്തമാണെന്ന് മന്ത്രി MB രാജേഷ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED കസ്റ്റഡി ഡൽഹി കോടതി April 1 നീട്ടി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.